മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്ന് വളരെ അപകടകരമാണ് വിഷയത്തിൽ. സിഹറിനെതിരെ ഇത്ര ശക്തമായ താക്കീതുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നിരന്ന് കാണാൻ സാധിക്കും. എന്നാലും മുസ്ലിം സമുദായത്തിലെ അനേകം ആളുകൾ സിഹറുമായി ബന്ധപ്പെടുന്നതിൽ മടി കാണാത്ത ആളെ ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മെ അത്രമാത്രം വിഷമപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരെ പലരും പറഞ്ഞതായി നമുക്കറിയാം. ഏത് ഹൈന്ദവ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി സിഹർ ചെയ്യുന്ന അല്ലെങ്കിൽ സിഹർ ഇറക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വരെ മുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവരുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ മുസ്ലിം അല്ല, ഇസ്ലാമിന് പുറത്തു പോകും. ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ ഇത്തരം സ്വഭാവങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. അതുപോലെ കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് ഹിപ്നോട്ടിസം, മനഃശാസ്ത്രം, ഇമാജിനറി ഖുറാഫാത്തുകളിലേക്ക് പോയിട്ട് ചികിത്സ തേടുക എന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സിഹറിന്റെ വഴികളാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട് പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ആമുഖമായി എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സിഹറിനെ ഇല്ലാതെയാക്കാനുള്ള വഴി ശരിയായ തൗഹീദി ദഅവയാണ്. സിഹർ ഇല്ല എന്ന് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സിഹർ നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ കണ്ണടച്ച് ഏ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സിഹർ ഉണ്ട്. നിങ്ങൾ ജാറത്തിന്റെ മുന്നിൽ പോയിട്ട് ഒരു മണിക്കൂർ നിന്ന് അവിടേക്ക് വരുന്ന ആളുകളുടെ അനുഭവങ്ങൾ നിങ്ങൾ ചോദിക്കും. എന്തിനാണ് അവർ ജാറത്തിലേക്ക് പോകുന്നത്? വെറുതെ വീട്ടിലുള്ള പൈസ ജാറത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള ആർക്കും ആഗ്രഹമില്ല. അവരുടെ ജീവിതത്തിൽ അവർക്കും കുറെ അനുഭവങ്ങളുണ്ട്, അവർക്കും കുറെ പ്രയാസങ്ങളുണ്ട്. സ്വകട്ട് അവർ ധരിക്കുന്നത് ജാറത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ രോഗം മാറുന്നുണ്ട് എന്നാണ്. അള്ളാഹു നമുക്കറിയാം അവരുടെ രോഗം മാറുന്നില്ല. അള്ളാഹുവാണ് സത്യം, അവരുടെ രോഗം മാറുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കും, പനി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോകും, ഒരിക്കലുമില്ല. എന്നാൽ ജാറത്തിൽ പോകുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരൊരു ജാറത്തിൽ പോകുന്നവരുടെ ഒരു രോഗം മാറും, അവർക്ക് പിന്നൊരു രോഗം അടുത്ത് വരും, അവർ വേറെ ജാറത്തിൽ പോകും. മരണം വരെ പിന്നെ അവർ ജാറവുമായിട്ട് കെട്ടിത്തിരിഞ്ഞോണ്ടേ അവരൊരിക്കലും ജാറത്തിൽ നിന്ന് ഇറങ്ങുള്ളു. മരിക്കുന്നവരെ അവർ ജാറത്തിലുണ്ടാവും. മനസ്സാൻ എന്തുകൊണ്ടാണ് ജാറത്തിലേക്ക് വീണ്ടും കൊണ്ടു പോകുന്നത്? നമുക്കറിയാം സിഹർ ഒരിക്കലും സിഹറിലൂടെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന രോഗം മാറും, വേറൊരു രോഗം വരും. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ രോഗം പരിപൂർണമായി മാറുന്നില്ല. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് അറിയില്ല. അവരുടെ അടുക്കൽ നിന്ന് സിഹർ ഇല്ലാതെയാക്കാനുള്ള വഴി അവരുടെ അടുക്കൽ നിന്ന് സിഹർ ഇല്ലാതെയാക്കാനുള്ള വഴി ശരിയായ തൗഹീദി ദഅവ നടത്തുക എന്നതാണ്. എന്താണ് തൗഹീദി എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തി എന്താണ്, അവന്റെ ഖുദ്റത്ത് എന്താണ്, അവന്റെ കഴിവുകൾ എന്താണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മഹത്വം എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. സബർ ക്ഷമയുടെ ശ്രേഷ്ഠത എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിലൂടെയെല്ലാം നമുക്ക് സിഹർ നീക്കാൻ സാധിക്കുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുള്ളാ. ഈ രണ്ടു പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, സിഹറിനെതിരെ ശക്തമായി പോരാടിയ ആളുകളാണ്. അവരൊരിക്കലും സിഹറിന് യാതൊരു ഫലം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയല്ല ചെയ്തത്, മറിച്ച് സിഹറിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള ശരിയായ ചികിത്സാരീതി, അതിനുള്ള ശരിയായ മരുന്ന് നിങ്ങൾ ധരിക്കുന്നതല്ല. അതിനുള്ള ശരിയായ ചികിത്സ എന്താണ്, ശരിയായ വഴി എന്താണ്, ഒരു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ നാട് ചാവക്കാട് പോലുള്ള സ്ഥലങ്ങൾ സിഹർ നടന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ശരിയായ തൗഹീദി ദഅവ നടത്തേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിഹറിനെ കുറിച്ചും അതുപോലെ തൗഹീദിനെ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ്, നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ അത് പഠിച്ച് നിങ്ങളുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്താണ്, അതിനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, ജനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്ന കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആരും ജാറത്തിൽ പോകണമെന്ന് ഇഷ്ടമുള്ളതുകൊണ്ട് പോകല്ല, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും തീരെ ആരുമെന്ന് ഞാൻ പറയാം, എല്ലാവരും പറയുന്നില്ല, ബഹുഭൂരിപക്ഷം ഇഷ്ടം കൊണ്ട് പോകണമെന്നല്ല, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ട്. ചിലരെ പ്രയാസങ്ങളല്ല, നമുക്കറിയാം പല ആളുകളെ കുറിച്ച് പ്രായപൂർത്തിയായ മോള് അസ്ത്രയിച്ചിട്ട് ഓട്ടി കൂടെ ഇറങ്ങിയോട്. ആ വാപ്പാണ് ഉപയോഗിച്ച എന്റെ കൂട്ടുകാരനൊക്കെ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇതൊക്കെ പഠിക്കുന്ന കുറെ മുന്നേ. അന്നയാൾ പറഞ്ഞു, ഞാൻ തൗഹീദിനെ കുറിച്ച് പറഞ്ഞോട്ട് ഒക്കെ പറഞ്ഞു, അയാളൊക്കെ എല്ലാം കേട്ട് അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഈ പറയുന്നൊക്കെ അംഗീകരിക്കാം. എന്നിട്ട് അയാൾ പറഞ്ഞു, മോനെ എന്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങളുണ്ട്, എനിക്ക് അതിന് വല്ല മറുപടിയുണ്ട്. അതായത് അന്ന് അയാൾ സ്വാഭാവിക വിഷയം പഠിച്ചില്ല, അന്ന് അയാൾ പറഞ്ഞു അത് കുറെ അനുഭവങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ജാലങ്ങളിൽ പോയാൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഒന്നിനെ സിഹറിനെ സാഹരന്മാർ ഇല്ലാതാക്കുന്നതിന് ആറോളം രൂപങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം. സാഹരന്മാർ എങ്ങനെ സിഹറിനെ ഇല്ലാതെയാക്കുന്നത്, ആ ഓരോ വഴികളും നിങ്ങൾ പരിശോധിച്ചോ, അതിലൊന്നും സിഹർ പരിപൂർണമായി മാറില്ല, അതിലൊന്നും നിങ്ങളുടെ രോഗം പരിപൂർണമായി മാറില്ല, മറിച്ച് പുതിയ രോഗം നിങ്ങൾക്ക് വേറെ വരും. ചിലപ്പോൾ അതിനേക്കാൾ ശക്തമായത് വരും, ചിലപ്പോൾ അതിനേക്കാൾ ശക്തമായതല്ലെങ്കിൽ കൂടി നിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നുണ്ടെങ്കിലും കാര്യം ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാകാതെ ഒരിക്കലും സിഹറിലൂടെ മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നുഷറത്തും സിഹറിനെ സിഹറിലൂടെ ഇല്ലാതെയാക്കുക എന്ന് നുഷറ എന്ന് പറയും. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലി ഷെയ്ത്താൻ പിശാചിന്റെ പ്രവർത്തികളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്ന. ശരി, നമുക്ക് പഠിക്കാനുള്ളത് സിഹറിനെ കുറിച്ചാണ്. അതിനാദ്യം എന്താണ് സിഹർ എന്ന് പഠിക്കണം. സിഹറിന് നിർവചനം പറയാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇമാം ഷൻഖൈത്തി, മുഹമ്മദ് അൽ അമീൻ ഷൻഖൈത്തി, മുഖ്താർ ഷൻഖൈത്തി, അബ്വാൽ ബായന്റെ രചയിതാവ്, അദ്ദേഹം പറഞ്ഞ് സിഹർ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം പറയാമെന്ന പ്രയാസമാണ്. കാരണം അതിൽ പല ഇനങ്ങളുണ്ട്, സിഹർ പല ഇനമുണ്ട്. അതിൽ ചില ഇനങ്ങൾ മാത്രമേ നമ്മൾ പലരും അറിഞ്ഞിട്ടുള്ളൂ. ഈ വിഷയത്തിൽ ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹം സിഹറിന് അതിനെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞേ കാണാൻ സാധിക്കും. അദ്ദേഹം സിഹറിന് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ സിഹറിനുള്ള ചില അർത്ഥങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിഹർ എന്ന അറബി പദം അറബി ഭാഷയിൽ അത് ഉപയോഗിക്കുക എന്ന ലത്ഫ വ ദഖ്ഖ, കാരണം അദ്ധ്യക്ഷമായ കാര്യങ്ങൾക്ക് സിഹർ എന്ന് അറബിയിൽ പറയും. ഇപ്പോ പിന്നെ ഹാദ അസ്ഹറു മിന സിഹർ എന്ന് അറബിയിൽ പറയാറുണ്ട്. ഇത് സിഹറിനേക്കാൾ അവ്യക്തമായ കാര്യമാണ്. ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചു, അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായില്ല. അത് അറബികൾ പറയാറുണ്ട്, ഇത് സിഹറിനേക്കാൾ അവ്യക്തമാണ് എന്ന് അവർ അറബിയിൽ അങ്ങനെ ഒരു പദപ്രയോഗം തന്നെയുണ്ട്. അറബി ഭാഷയിൽ സിഹർ എന്ന പദം ഉപയോഗിക്കുന്നത് ഭാഷയിൽ അവ്യക്തമായ കാര്യങ്ങൾക്കാണ്. ശരി, അതോടൊപ്പം സിഹർ എന്ന പദം ജനങ്ങളുടെ കൺകെട്ടിന്, ആളുകളുടെ കൺകെട്ടുണ്ടാക്കി ആളുകൾക്ക് തോന്നലുകൾ ഉണ്ടാക്കി, മാജിക് എന്നൊക്കെ പറയും, ഇതിന് സിഹർ എന്ന് അറബിയിൽ പറയും. അറബി ഭാഷയിൽ മാജിക്കിന് സിഹർ എന്ന് പറയും. അതുപോലെ തന്നെ മൂന്നാമത്തെ അർത്ഥം, പിശാചിന്റെ സഹായത്തോടു കൂടി മറ്റ് ആളുകളുടെ അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്ക് ബാധിച്ച എന്തെങ്കിലും ഉപദ്രവത്തിന് താൽക്കാലികമായി അവരെ തടയുക, ഇതിനും അറബി ഭാഷയിൽ സിഹർ എന്ന് പറയും. അത് പിശാചിന്റെ സഹായത്തോടു കൂടിയുള്ള, ആദ്യത്തേത് മാജിക്ക് കൈയടക്കം, പെട്ടെന്ന് കാരണം വ്യക്തമല്ല. ഇപ്പൊ ചിലപ്പോ ചില ആളുകൾ കണ്ടിട്ടില്ല, ഈ കയ്യിലൊരു സാധനം പിടിക്കും, കയ്യിലേക്ക് മാറ്റും, ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾക്ക് അറിയാം എന്താണ് ചെയ്തത്, വ്യക്തമായ കാരണമുണ്ട്, പക്ഷെ നമുക്ക് വ്യക്തമല്ല. അതിന് സിഹർ എന്ന് പറയും. മൂന്നാമത്തേത് പിശാചിന്റെ സഹായത്തോടു കൂടിയുള്ളതാണ്. എന്തുകൊണ്ടാണ് പിശാചിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഈ പ്രവൃത്തിക്ക് സിഹർ എന്ന് പറയാൻ കാരണം? പിശാജ് അത് ചെയ്യുന്നത് എന്ന കാരണം ആളുകളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിഹർ ബാധിച്ച ആൾക്ക് വരെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഷെയ്ത്താനാണ് എന്നോട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് സിഹർ എന്ന് പറയാൻ കാരണം. മൂന്നാമത്തേത്, നാലാമത്തെ അർത്ഥം, നക്ഷത്രങ്ങൾ അതല്ലെങ്കിൽ ഗ്രഹങ്ങൾ, അവരുടെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാര്യങ്ങൾ. ഉദാഹരണം ജ്യോതിഷം, ജ്യോതിഷം എന്ന് തന്നെ പറയും, ജ്യോതിഷമാണ് അതിന്റെ ഒറ്റ പദം. ഗ്രഹങ്ങളുടെ ചലനം, ഇന്ന ഗ്രഹം ഇങ്ങോട്ടെത്തുമ്പോൾ ഇന്ന സംഭവിക്കും ഭൂമിയിൽ, ഇന്ന നക്ഷത്രം ഇന്ന രൂപത്തിലാകുമ്പോൾ അതിന് ഇന്ന മാറ്റങ്ങൾ ഉണ്ടാകും ഭൂമിയിൽ എന്ന പഠനവും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾ. ഇതെന്താണ്? ഇതിന് ശിഹർ എന്ന് അറബിയിൽ പറയും. ഇത് എത്ര പറഞ്ഞു പേന്? അഞ്ചോ നാലോ? അഞ്ചാമത്തേത്, അഞ്ചാമത്തേത് ചില ആളുകൾ പിശാചിനെയും പിശാചിനെ ഉപയോഗിച്ചുള്ള ഞാൻ പറഞ്ഞ തൊട്ടയുടെ മുന്നത്തെ അതും അതുപോലെ അവസാനം പറഞ്ഞു, ഇത് രണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രീതിയാണ്. സാഹരന്മാരുടെ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഇതിനാണെന്നാണ്. ഇതും സിഹർ എന്ന് അറബിയിൽ പറയും, ഇതിനും സിഹർ എന്ന് അറബിയിൽ പറയും. അതുപോലെ തന്നെ സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് സിഹർ എന്ന് അറബിയിൽ പറയുന്നത് ഭാഷാപരമായ ചർച്ചകളാണ്. നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി സിഹറിന് അറബി ഭാഷയിൽ ഒരു താരിഫ്, ഒരു നിർവചനം എന്ന രൂപത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. അൽ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ്. അൽബുനി എഴുതിയ പണ്ഡിതനാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, സിഹറിന് നിർവചനമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹുവ അഖ്ദുൻ വറുഖ, ഹുവ അഖ്ദുൻ വറുഖ. സിഹർ എന്നാൽ ചില കെട്ടുകളാണ്, അതല്ലെങ്കിൽ ചില മന്ത്രങ്ങളാണ്. ശരിക്കും നിങ്ങൾ പഠിക്കണം, ശരിക്കും പഠിക്കണേ. ഹുവ അഖ്ദുൻ അറബി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇതെന്താണ് ഈ പറയുന്ന ഓരോ വാക്കുകളതിൽ ആവശ്യമുള്ളതാണ്. ഹുവ അഖ്ദുൻ ചില കെട്ടുകൾ, വറുഖ ചില മന്ത്രങ്ങൾ, യതകല്ലമു ബിഹി ഔ യക്തുബു ഒന്നല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ അയാള് ചൊല്ലും, നാവുകൊണ്ട് ഉച്ചരിക്കും, അതല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ അയാൾ ഏതെങ്കിലും കടലാസിൽ അയാൾ എഴുതി കുറിക്കും. ഈ രണ്ട് രൂപത്തിൽ സിഹർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവൃത്തി, മൂന്ന് കാര്യം വന്നത്, ഒന്നല്ലെങ്കിൽ ഒരു മന്ത്രം, അതല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ കെട്ട്, അതല്ലെങ്കിൽ പ്രത്യേക പ്രവൃത്തി, ഇത് മൂന്നും. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ എഴുത്തായിരിക്കും, ചിലപ്പോൾ പ്രവർത്തിക്കലായിരിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ യു എസ് റൂഫി ബദനിൽ മസ്ഹൂർ, സിഹർ ബാധിച്ച വ്യക്തിയിൽ ഇത് സ്വാധീനമുണ്ടാക്കും, ഈ എഴുത്തോ ഈ വാക്കുകളെ പ്രവൃത്തിയോ. ഔഫി ഖൽബിഹി ഔ അഖ്ലിഹി മിൻ ഗൈരി മുബാശറതി ലഹു, നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, നേരിട്ട് നേരെ കാണാവുന്ന രൂപത്തിലൊരു ബന്ധമില്ലാതെ അയാളുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ അയാളുടെ തലച്ചോറിലോ അതല്ലെങ്കിൽ അയാളുടെ ചിന്തയിലോ അയാളുടെ ശരീരത്തിലോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, ചില എഴുത്തുകൾ, ഇതിനാണ് സിഹർ എന്ന് പറയുക. ഈ താരീഫിന് ഈ നിർവചനത്തിന് നമ്മൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ചില ആളുകളെങ്കിലും പഠിക്കാതെ പോയൊരു കാര്യമുണ്ട്. പല ആളുകളുടെയും ധാരണ സിഹർ എന്ന് പറഞ്ഞാൽ അത് കേവലം ഷെയ്ത്താനെ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ് എന്നതാണ്. ഷെയ്ത്താനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണി മാത്രമേ സിഹറുള്ളൂ എന്ന് പല ആളുകളും ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ തിരുത്തേണ്ട ഒരു ധാരണയുള്ളത്, സിഹർ എന്നാൽ അതിന്റെ മുഴുവൻ ഇനങ്ങളും ഷെയ്ത്താനെ ഉപയോഗിച്ച്, പിശാചിനെ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. അതിൽ ചില ഇനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ചില ഭൗതികമായ നിയമങ്ങളിൽ പെട്ടതാണ്. ചില വാക്കുകൾ, ചില കുഫറിന്റെ വാക്കുകൾ അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിന് ശൈത്താന്റെ സഹായം വേണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ഭൗതികമായ നിയമം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തേങ്ങ, അതിന്റെ തെങ്ങ്, തേങ്ങ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാങ്ങയുടെ അതിന്റെ ഉള്ളിലുള്ള അതിന്റെ ഭാഗം അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മാവുണ്ടാകും. അത് അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ച നിയമമാണ്. അതുപോലെ അവൻ നിശ്ചയിച്ച നിയമങ്ങളിൽ പെട്ടതാണ് ചില വാക്കുകളോ ചില പ്രവൃത്തികളോ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കും, ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഇനമാണ്. മാത്രമല്ല ഇത് പലപ്പോഴും പല ആളുകൾ, ഇതാണ് പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നത്, സാഹരന്മാരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവരെന്ത് അറിയും? വീട്ടിന്റെ നാല് മൂലകളിൽ, നാല് സ്ഥലം കൃത്യമായി പറയും, ഇങ്ങനെ സ്ഥലം എന്ന് പറയും, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന രൂപത്തിൽ നിങ്ങൾ ചെന്ന് കുഴിച്ചിടണം. ഇതിന് വേറെ ഷെയ്ത്താനായിട്ട് പ്രത്യേകിച്ച് ബന്ധം ചിലപ്പോൾ ഒന്നും ഉണ്ടാവും, ചിലപ്പോൾ സാഹിർ വരെ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് സിഹറിന്റെ ഇനങ്ങളിൽ പെട്ടതാണ്. ഇത് നിങ്ങൾ പഠിക്കുന്നതിന് വേറെ ഉപകാരമുണ്ട്. സിഹറിന്റെ ചികിത്സയിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ പറയുന്ന കാര്യം സിഹറിന്റെ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യം. കാരണം പല ആളുകൾക്കും സിഹറിന്റെ ചികിത്സയിൽ അബദ്ധ സംഭവിക്കാനുള്ള ഒരു കാരണം, പലരുടെയും ധാരണ സിഹർ എന്നത് വെറും ഷെയ്ത്താൻ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ് എന്ന ധാരണ ചില ആളുകൾക്കുണ്ട്. അങ്ങനെയല്ല, അതിൽ ചില ഇനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു നിയമമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ഉദാഹരണത്തിന് കണ്ണുകൾ നോക്കൂ, നിങ്ങൾ വല്ല ബുദ്ധി നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേ, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു നിയമമാണ്. ഒരു മനുഷ്യൻ അവന്റെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അസൂയ കൊണ്ടോ അല്ലെങ്കിൽ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടത്തിന് അത് നോക്കപ്പെടുന്നയാൾ അല്ലെങ്കിൽ അത് അതിന് വിധേയനാക്കപ്പെടുന്നയാൾക്ക് അയാളുടെ കാര്യത്തിൽ അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. കണ്ണേർ സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വാസം പറഞ്ഞ ഹദീസിൽ കാണാം. വല ഉഖാന ഷൈഉൻ സബഖ അൽഖദർ ലസബഖഹു അൽഐൻ. എന്തെങ്കിലും ഒരു കാര്യം കണ്ണേറിന് മുൻകടക്കുമായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ഖദറിന് മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ മുൻകടക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചൊരു നിയമമാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മുഅ്തസിലത്തിന്റെ ചില ആളുകൾ സിഹറിനെ നിഷേധിച്ചത്, അതിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു നിയമമാണിത്, അതിലപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. അള്ളാഹു നിശ്ചയിച്ചൊരു നിയമമാണ്, അതിലപ്പുറത്തേക്ക് പിന്നെ ഇത് അബൗദികമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യം സിഹറിലൂടെ സാഹറന്മാർക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ചില മാറ്റതലത്തിന്റെ ആളുകൾ സിഹറിനെ നിഷേധിച്ചത്. അതായത് അങ്ങനെ ഒന്നുമില്ലത്, ഇത് തീർത്തും ഭൗതികമായ ഒരു കാര്യം മാത്രമാണ്. ഉദാഹരണത്തിന് ചില മനുഷ്യന്മാർക്ക് നിങ്ങൾ കണ്ടിട്ടില്ല, ചിലപ്പോൾ നമ്മൾ അത്ഭുത വാർത്തകൾ വായിക്കലേ, 0 ഡിഗ്രി തണുപ്പായാലും ഷർട്ടും പാന്റും ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് തണുപ്പൂല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളും നിശ്ചയിച്ചൊരു നിയമമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് തീ തണുപ്പായി, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നിശ്ചയിച്ചു. ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അനേകം സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ നിയമമായി നിശ്ചയിച്ചത്. പലപ്പോഴും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, അത്ഭുതമില്ല. സിഹറിന്റെ കാരണം പുറത്തേക്ക് വ്യക്തമാകുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനോട് അത്ഭുതം തോന്നിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ കാരണം വ്യക്തമായി കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് അത്ഭുതകരമായ മറ്റൊരു കാര്യവും അതിലില്ല. ഒന്നിലെങ്കിൽ അതിന്റെ കാരണം എന്താണ്, ഒരു പ്രത്യേക വാക്കാണ്, ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്ന അള്ളാഹു നിശ്ചയിച്ചൊരു നിയമമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പൊ സിഹർ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് പണ്ഡിപ്പോ ഷഫാദ് ഫുസാൻ അദ്ദേഹത്തെ പോലെ പണ്ഡിതന്മർ പറഞ്ഞു കാണാം ഈ താരീഫ് ഈ നിർവചനം പറഞ്ഞ ശ്രദ്ധ പറഞ്ഞു, അക്സറുഹാ ബിമഅൂനത്തി ഷൈത്താൻ, സിഹറിലെ ബഹുഭൂരിപക്ഷം ഇനങ്ങളും ഷെയ്ത്താന്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും. എന്റെ അർത്ഥം എന്താണ്, ചില ഇനങ്ങൾ പിശാചിന്റെ സഹായത്തോടു കൂടി അല്ലാത്തതുമുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനിപ്പോ തന്നെ പറയും, സമയം ഉണ്ടാവും എനിക്കറിയില്ല, പിന്നെ സിഹറിന്റെ ചികിത്സയിൽ പല ആളുകളും പിന്നെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സിഹർ ചെയ്ത വസ്തുക്കൾ അത് എടുത്തു കളയുക എന്നത്. നിങ്ങളെ വീട്ടിന്റെ ഭാഗത്തുനിന്നോ മറ്റോ ഉറുക്കുക ഏലസം കിട്ടിക്കഴിഞ്ഞാൽ ആളുകളൊന്നും മൈൻഡ് ചെയ്യില്ല, അതിന് പ്രത്യേകിച്ചൊന്നും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കത്തിച്ചു കളയുക, നശിപ്പിക്കുകയാണ് വേണ്ടത്. അതിനെ കെട്ട് ഊരിക്കളഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ സാധനമൊക്കെ പൊളിച്ചു കളഞ്ഞ് കത്തിച്ചു കളയുകയാണ് വേണ്ടത്. ഇത് വെറുതെ വിട്ടേക്കുകയല്ല വേണ്ടത്. ചിലപ്പോൾ നമുക്കായിരിക്കും വേറെ ആർക്കി ചെയ്തായിരിക്കും അയാൾ രക്ഷപ്പെടും. അപ്പൊ സിഹർ എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ ചില എന്തുണ്ട്, ഇനങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ചികിത്സയിൽ സിഹർ ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ അത് ഉപകാരപ്പെടും. ശരി, ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിഹറും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം. എഴുതിയൊക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹെഡിങ് എഴുതിച്ചോളൂ, സിഹറും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സിഹറും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ബഹുഭൂരിപക്ഷം ടീമും, അല്ലെങ്കിൽ എല്ലാവരും തന്നെ പറയാം ഔലിയ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്താണ്, സാഹറന്മാരാണ്, സിഹർ ചെയ്യുന്നവരാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സിഹറും കറാമത്തും അവർക്ക് വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സിഹർ കാണും, പിന്നെ ഔലിയ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഔലിയ എന്ന് അവർ ധരിക്കുന്നയാള് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ അവരിക്കുന്നത് ഔലിയാണ്. യഥാർത്ഥത്തിൽ അത് സിഹറാണ്. അപ്പൊ സിഹറും കറാമത്തും തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ സാധിക്കും? അള്ളാഹു സുബ്ഹാന തആല നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ആരെങ്കിലും കയ്യിലൂടെ ഉണ്ടായി, കറാമത്ത് നിങ്ങളുടെ ആർക്കെങ്കിലും ഉണ്ടായി, നമ്മളുടെ ആർക്കെങ്കിലും ഉണ്ടായി, അള്ളാഹു സുബ്ഹാന തആലയുടെ ഇഷ്ടമുള്ള അവന്റെ ദാസന്മാർക്ക് കറാമത്തുണ്ടായി, നമ്മളുടെ ആർക്കെങ്കിലും കറാമത്തുണ്ടായി. ശരി, ഇത് കറാമത്ത് സിഹറാണോ? എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പൊ സിഹറും കറാമത്തും തമ്മിൽ പണ്ഡിതന്മാർ അടിസ്ഥാനപരമായ ചില വേർതിരിവുകൾ, ചില വ്യത്യാസങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ സിഹറും കറാമത്തും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള വലിയൊരു സമൂഹമുണ്ട്, അവരെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളത്. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ശരി, അതിൽ ഒന്നാമത്തെ കാര്യം സിഹറും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം, സിഹർ എന്നത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സിഹർ എന്നത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കറാമത്ത് ഒരിക്കലും ഒരാൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ബോധപൂർവം ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല കറാമത്ത് എന്നത്. കറാമത്ത് ആർക്ക് വരുന്നു? അയാളെ സംബന്ധിച്ച് അയാൾക്ക് തന്നെ മനസ്സിലാവില്ല എനിക്കൊരു കറാമത്ത് ഉണ്ടായി എന്ന്. അയാൾ പോലും ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ അറിഞ്ഞേക്കാം, ചിലപ്പോൾ അയാൾ അറിഞ്ഞു, പക്ഷെ അയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് കറാമത്ത് തന്നെയാണ്. അപ്പൊ കറാമത്ത് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഉറപ്പ് പറയാൻ പറ്റില്ല, ചില സമയത്ത് ഉറപ്പും പറയാൻ പറ്റില്ല കറാമത്താണ് എന്ന്. കറാമത്ത് ഒരാൾക്ക് ഒരിക്കലും ബോധപൂർവം ചെയ്യാൻ പറ്റില്ല, അയാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കറാമത്ത് ചെയ്യാൻ പറ്റില്ല. അതേസമയം സിഹർ ബോധപൂർവം അയാളോട് നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ചെയ്തുതരാൻ പറ്റും. അതിൽ നിന്ന് തന്നെ ഇവിടുള്ള ഔലിയാക്കന്മാർ മിക്കവരും സാഹരന്മാരാണെന്ന് മനസ്സിലാവും. അവരോട് അപ്പൊ ഉദാഹരണത്തിൽ സായിബാബ്, അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്, അയാൾ ഭസ്മെടുത്തരും. അത് എപ്പോ ചോദിച്ചാലും അയാൾക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അയാൾ എന്താണോ അത്ഭുത പ്രവൃത്തി അയാളുടെ അടുക്കൽ കാണിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചില ആളുകൾ വായുവിന്റെ നനപ്പെട്ട് നടക്കും, അല്ലെങ്കിൽ എപ്പോ അയാളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും അയാൾക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കും. അതെന്തല്ല, കറാമത്തല്ല. കറാമത്ത് ഒരിക്കലും ഒരാൾക്ക് ബോധപൂർവം അയാൾ തീരുമാനിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. സിഹർ മാത്രമേ അങ്ങനെ ബോധപൂർവം ഒരാൾക്ക് നിശ്ചയിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സിഹർ പഠിച്ചെടുക്കാൻ സാധിക്കും, ബോധപൂർവം ചെയ്യുന്നതാണ്. കറാമത്ത് പഠിച്ചെടുക്കാൻ പറ്റുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതെന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ ബോധപൂർവം ചെയ്യാൻ പറ്റില്ല. ശരി, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, കറാമത്തും അജിദത്തും തമ്മിൽ വ്യത്യാസം ഉണ്ട്? ശരി, മുജത്ത് പ്രവാചകൻ എല്ലാം അതല്ലാത്ത വ്യത്യാസം, മുജത്ത് പ്രവാചകനാണ് കറാമത്ത്. കറാമത്ത് എന്നതിൽ വെല്ലുവിളി ഉണ്ടാവില്ല, ഇതേപോലെ ഒന്ന് കൊണ്ടുവരിക എന്ന വെല്ലുവിളി കറാമത്തിനോടൊപ്പം ഉണ്ടാവില്ല. മജിദത്തിന് എന്തുണ്ടായിരിക്കും? ഒപ്പം വെല്ലുവിളി ഉണ്ടാവും. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മജിദത്താണ്. ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന വെല്ലുവിളി അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ഏത് മജിദത്താണ് ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യം അതിലുണ്ടായിരിക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു? ശരി, അപ്പോൾ കറാമത്തും അജിദത്തും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞത്. കറാമത്തും സിഹറും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം പറഞ്ഞു. ശരി, ഒന്ന്. രണ്ടാമത്തെ കാര്യം, സിഹർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ പാലിക്കാത്ത, നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, അതിലൊന്നും ശ്രദ്ധ കാണിക്കാത്ത ആളുടെ അടുക്കലാണ് സിഹർ ഉണ്ടാവുന്നത്. കറാമത്ത് ഉണ്ടാവുക ഇബാദത്തുകളിൽ സൂക്ഷ്മത കാണിക്കുന്ന വ്യക്തികളുടെ അടുക്കൽ മാത്രമായിരുന്നു. അഞ്ചു നേരം നമസ്കരിക്കാത്തവൻ അവൻ ആകാശത്തുകൂടെ പറന്നാൽ, ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അവൻ ആകാശത്തുകൂടെ പറന്നാലും വെള്ളത്തിനും വീതം നടന്നാലും അവന്റെ കാലിനടിയിൽ ഷേപ്പാനുണ്ട്. അല്ലാതെ ഒരിക്കലും അവൻ ഔലിയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച നിയമങ്ങൾ അവൻ പാലിച്ചിട്ടില്ലെങ്കിൽ അവൻ സാഹിറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എത്ര വലിയ അത്ഭുതം കണ്ട, അവൻ കറാമത്തുള്ളവനല്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാത്തവനെ സംബന്ധിച്ചിട്ടാണ് കറാമത്തുണ്ടാവില്ല. അവന്റെ അടുക്കൽ എന്തെങ്കിലും അത്ഭുതം നിങ്ങൾ കാണുന്നുണ്ടോ, അത് സിഹറാണ്. ഉറപ്പിച്ചോളൂ, നിങ്ങൾ സിഹറാണ്. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പോയിന്റിന് മറുപടി പറയാനാണ് സൂഫികൾ എന്തു പറഞ്ഞത്, ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബാദത്ത് ബാധ്യതയില്ല, അവർക്ക് നിസ്കരിക്കേണ്ട കാര്യമില്ല. ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ടീം കുറെ അത്ഭുതങ്ങളുമായിട്ട് വന്നപ്പോ അഹ്ലു സുന്നയുടെ ആളുകൾ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു, ഇയാൾ നിസ്കരിക്കുന്നില്ല, ഇയാൾ നോമ്പ് നിൽക്കുന്നില്ല. ഇപ്പൊ സിഎംഒയുടെ ഒരു മറ്റേ കുറെ ആളുകളുണ്ടല്ലോ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവരെന്നെ ആളുകൾ പറയുന്ന എന്താണ്, അവർ വലിയ കലാമത്തന്നെ, ഒരു കലാമത്തന്നെ നിസ്കരിക്കില്ല എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ട് ഇവർ നിസ്കരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് സൂഫികൾ പറഞ്ഞ മറുപടി എന്താണ്, അതിനാണ് അവർ മറുപടി ഉണ്ടാക്കിയത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് അവർക്ക് ആവശ്യമില്ല, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു ജദ്ദിന്റെ ഹാലത്തെ ആളുകളാണ് എന്ന് ഒന്നരെങ്കിൽ പറയും, അതല്ലെങ്കിൽ അവർ പറയും യഖീൻ എത്തിക്കഴിഞ്ഞാൽ സഅബുദ് റബ്ബക ഹത്താ യതീക്കൽ യഖീൻ, നിനക്ക് യഖീൻ എത്തുന്നത് വരെ നീ അള്ളാഹുവിന് ഇബാദത്ത് എടുത്താൽ മതി. അപ്പൊ ഔലിയാക്കന്മാർക്ക് ഇബാദത്ത് ബാധ്യതയില്ല എന്ന് സൂഫികൾ പറഞ്ഞു. അപ്പൊ അഹ്ലു സുന്നയുടെ ആളുകൾ മറുപടി, അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാർ അവരവരെ മരണം വരെ ഇബാദത്ത് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സൂഫികൾ അടുത്ത മറുപടിയായിട്ട് വന്നു, ഔലിയാക്കന്മാർ പ്രവാചകന്മാർക്കാൽ മേലെയാണ്, ഔലിയാക്കന്മാർ പ്രവാചകന്മാരെക്കാൾ ഉയരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ കുറച്ച് വിവരമുള്ള സൂഫിയോ അല്ലെങ്കിൽ ഖുറാഫിയോ ആണെങ്കിൽ ഈ മറുപടി പറയും. അതിനവർ തെളിവ് പിടിച്ചത് എന്താണ്, ഖിദർ നബി അലൈഹി സ്വലാം അവരുടെ അടുക്കൽ ഔലിയാണ്. ഖിദർ ആരാണ്, വലിയാണ്. ഖിദർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു, മൂസാ നബി നബിയാണ്. ഖിദർ വലിയാണ്, വലിയന് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കാമെങ്കിൽ വലിയാണ് നബിയേക്കാൾ മേലെ. അതിന് അഹ്ലു സുന്ന മറുപടി പറഞ്ഞത്, ഖിദർ എന്താണ്, നബിയാണ്. ഖിദർ ഒരിക്കലും വലിയല്ല. അതിന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ആയത്തുകളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ തന്നെ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഞാൻ എന്റെ റഹ്മത്തിൽ നിന്ന് നൽകിയവനാണ് ഖിദർ. ഞാൻ ആയത്തെന്താണ്, നമ്മുടെ അടുക്കൽ നിന്ന് റഹ്മത്ത് നാം അവർക്ക് നൽകി. ആർക്ക്, ഖിദറിന്. ഈ റഹ്മത്ത് നൽകി എന്നത് പ്രവാചകന്മാർക്ക്, പ്രവാചകന്മാർക്ക് റിസാലത്ത് നൽകുന്നതിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ പിന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹത്തിന് പുസ്തകം തന്നെ ഖിദർ നബിയാണെന്ന് സ്ഥാപിക്കാനുണ്ട്, ഒരു പുസ്തകം തന്നെ ഖിദർ നബിയാണ് എന്ന് സ്ഥാപിക്കാനായി അദ്ദേഹത്തിന് ഉള്ളതായി കാണാൻ സാധിക്കും. അപ്പൊ ശരി, സിഹർ സംഭവിക്കുന്നവൻ എന്തായിരിക്കും, തെമ്മാടിയായി. അവന്റെ നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, ഇബാദത്ത് ഉണ്ടാവില്ല. ചിലപ്പോ അവർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കും, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഖുർആനാണ്. ചാഹരന്മാരുടെ തന്ത്രം പൊളിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് സൂറത്തുൽ ബഖറ ഓതിപ്പിക്കാൻ. സാഹരന്മാർക്ക് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള സുബ്ഹാനഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു എന്ന് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കാൻ സാധിക്കും, അറസുകളിൽ ഒരു മാറ്റം വരുത്തും. അത് ബഖറ ഓതുമ്പോ ശ്രദ്ധിക്കണം, അവർ ഓതുന്ന മര്യാദ തന്നെയാണോ. അപ്പൊ ഓതുക എന്നുള്ളത് എന്താ പറയാ, നേരെ നിങ്ങൾക്ക് ശബ്ദം കേട്ടാൽ മര്യാദക്ക് ഓതണം, ശരിക്കും ഓതണം. സൂറത്തുൽ ബഖറ ഒരിക്കലും സാഹരണം, അവിടെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും, അവർക്ക് ഓതിന്ന് തോന്നിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സിഹർ ബാധിച്ച് ചില ജിന്നുമാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ 24 മണിക്കൂർ ഖുർആൻ ഓതുന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടില്ല. അവരെ സംബന്ധിച്ച് അവിടെ ഖിറാഅത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അനേക തെറ്റുകളുണ്ടാകും. ഖുർആൻ ശരിക്കും അവർക്ക് ഓടാൻ സാധിക്കുകയില്ല, ശരിയായ രൂപത്തിലുള്ള ഖിറാഅത്ത് അവരുടെ അടുത്ത് വരില്ല, അതൊരിക്കലും അവരുടെ അടുത്ത് കാണാൻ സാധിക്കുകയില്ല. ശരി, അപ്പോൾ സിഹർ സംഭവിക്കുന്നവൻ തെമ്മാടിയായി, കറാമത്ത് സംഭവിക്കുന്നവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനായി. ശരി, സിഹർ മൂന്നാമത്തെ, സിഹർ പ്രകൃതി പ്രതിഭാസങ്ങൾക്കുള്ളിലാണ്. ദുന്യവിയായ ഒരു കാര്യം മാത്രമാണ് സിഹർ. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള കാരണം ഷെയ്ത്താനാണ്. ഇപ്പൊ നേരത്തെ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അവന്റെ അടിയിൽ ഷെയ്ത്താനുണ്ട്. ഖുർആൻ നിങ്ങളൊക്കെ അവന്റെ അടുത്ത് ഇരുന്ന് ഓടിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം ചരിത്രത്തിൽ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ചില പറഞ്ഞു കേട്ടേക്കാണ്, ഞാനായിട്ട് വായിച്ച സംഭവമല്ല ഇത്. ശാഹറന്മാരുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടതായിക്കാണ്. എനിക്ക് സാധിക്കുകയില്ല. കാരണം എന്താ, അവരുടെ അടുക്കൽ ആ അത്ഭുത പ്രവൃത്തി എന്ന് ഷെയ്ത്താനുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ആയത്തുൽ കുർസി കേൾക്കാൻ പറ്റൂല, അവനില്ലെങ്കിൽ ഇത് ചെയ്യാനും പറ്റൂല. അതല്ലെങ്കിൽ ചില സമയത്ത് പുറമേക്ക് കാണാൻ കഴിയാത്ത കാരണങ്ങൾ ഉണ്ടാകും. സിഹറിന് ഭൗതികമായ സിഹറായിരിക്കും. ഉദാഹരണത്തിന് മാജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം, അദ്ദേഹം സൂഫികളിൽപ്പെട്ട മതായിഹിയ അതെങ്ങാണ് പേരുന്ന എന്റെ ഓർമ്മ ഉള്ള കാലം, ഈ വിഭാഗവുമായി അദ്ദേഹം രാജാവിന്റെ അടുക്കൽ വെച്ച് വാദപ്രതിവാദം മുനാളവ നടത്തിയതായി കാണാൻ സാധിക്കും. അതിൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം ആ ചരിത്രം അദ്ദേഹം തന്നെ എഴുതിയതായി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ആ കാലഘട്ടത്തിലെ സൂഫികൾ അവകാശപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് അഗ്നിയിൽ തീയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. തീയിൽ നിന്ന് കഴിഞ്ഞാൽ തീപ്പൊള്ള കേൾക്കില്ല. സമാനം പണ്ടൊക്കെ പറയും ചുട്ട ഒഴിഞ്ഞ് പറപ്പിക്കാൻ സാധിക്കും. അതിലായിട്ട് ബന്ധമൊന്നും എനിക്കറിയില്ല, എന്തായാലും ആവട്ടെ, അതേപോലൊരു കാര്യമാണ്. അവർക്ക് തീയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം സംഭവിക്കില്ല എന്നായിരുന്നു അവരുടെ വാദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ മുനാദറക്ക് പുറപ്പെടുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഇസ്തിഖാറയുടെ നമസ്കാരം നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെടും, ഞാനും നിങ്ങളെന്ത് ചെയ്യണം, അന്ന് സോപ്പല്ല അന്ന് തേച്ച് കുളിക്കുന്ന സാധനമുണ്ട്, അതിനെന്തോ പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കറിയില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് തേച്ച് ഞാനും നിങ്ങൾ കുളിക്കണം, ആദ്യം നിങ്ങളും ഞാനും കുളിക്കണം, എന്നിട്ട് നമ്മൾ രണ്ടുപേരും തീയിൽ പ്രവേശിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ തീയിൽ പ്രവേശിക്കാൻ തയ്യാറാണ് എന്ന് അവിടെ പോയി ഞാൻ ആവശ്യപ്പെടാൻ തീരുമാനിക്കും. ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, അവരെങ്ങാനും അതിന് സമ്മതിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ കുളിച്ചിട്ട് കയറാന്ന് അവർ സമ്മതിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാൻ കരാറേറ്റു, ഞാൻ അതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, ഇബ്രാഹിം നബിയെ സഹായിച്ച റബ്ബ് എന്നെ സഹായിക്കാതിരിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി ഞാൻ പുറപ്പെട്ടു. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പിന്നെ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് വെല്ലുവിളിച്ചു, നിങ്ങൾ തയ്യാറുണ്ടോ, പിന്നെ ആദ്യം കുളിക്കണം, ഞങ്ങൾ നീ ഞാനും നീയും കുളിക്കണം, എന്നിട്ട് തീയിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം എന്നറിയാണ്. അവർ സമ്മതിച്ചില്ല, അവർ വാദപ്രയോഗത്തിൽ പിന്മാറി. മാത്രമല്ല അവർ വേറെ കുറെ വെല്ലുവിളിയാണ് നടത്തി. ആ വാദപ്രയോഗത്തിൽ വലിയ അത്ഭുതമുള്ള സംഭവമാണ്. പിന്നെ അതിൽ ഒരു തമാശ എന്ന് നടക്കുകയാണെങ്കിൽ പറയാൻ പറ്റിയ സംഭവമാണ്, സൂഫികൾ അവരുടെ നേതാക്കന്മാർ പറഞ്ഞു, ഒരു നമസ്കാരത്തിൽ ചീറിയിടുക എന്നുള്ള സ്വഭാവമുണ്ടേ, ഓരിയിടുക നിസ്കാരത്തിന് സമയത്ത് ഓരിയിടും. അപ്പോ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, രാജാവിന്റെ മുന്നിൽ പറഞ്ഞു, ഇത് രാജാവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ ആരായാലും അംഗീകരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയല്ല. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങളെ കൊണ്ട് ഈ അലറല് അത് ഞങ്ങൾ അറിയാതെ വരുന്നതാണ്, ഞങ്ങൾക്കിത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, രാജാവിന്റെ വടി ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വടി ഉണ്ടെങ്കിൽ അത് നിൽക്കാൻ നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം അവരോട് വെല്ലുവിളിച്ചയക്കാറ്. രാജാവിന്റെ വാളുണ്ടെങ്കിൽ അവരുടെ അലറ് നിർത്താൻ സാധിക്കുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം വെല്ലുവിളിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ആ മുനാദറ ശരിക്ക് വളരെ പാഠങ്ങളുള്ള, വളരെ അത്ഭുത, അതാണ് ശരിക്കും മുനാദറ, അതാണ് ശരിക്ക് വാദപ്രതിവാദം. ശരി, അപ്പൊ സാഹിറന്മാരുമായി നടത്തിയ വാദപ്രതിവാദമാണ്. ആ വാദപ്രതിവാദത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമാണ്, സിഹറിന്റെ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, എന്നാൽ കറാമത്തിന് ഒരു കാരണം ഉണ്ടാവില്ല, ഒരു കാരണവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് ഷിയാക്കളുമായി റവാഫിദ് അവരുമായി നടന്ന ഒരു ചരിത്രത്തിൽ കാണാം, പിന്നെ ഷിയാക്കളുടെ വിഭാഗമാണ് ബാത്തിനിയ വിഭാഗം. ബാത്തിനിയ വിഭാഗം എന്ന മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഇജ്മായിലായ കാര്യമാണ് ബാത്തിനിയാക്കൾ കാഫിറുകളാണെന്നുള്ളത്. ബാത്തിനിയ വിഭാഗം ഒരു വിഭാഗമാണ്. അവരൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ശക്തമായ ദുൽമ ശക്തമായ അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരോട് അംഗീകരിക്കാത്ത ആളുകളെ അവർ വളരെ ശക്തമായി കൊലപ്പെടുത്തുമായി. അതിൽ പെട്ടതാണ് അഹ്ലു സുന്നയിൽപ്പെട്ട ഒരു പണ്ഡിതൻ, പേരൊന്നും എനിക്കറിയില്ല, ഞാനൊരു ശേഖന്റെ ദർശനം കേട്ടതാണിത്. അതിൽപ്പെട്ടതാണ് അവർ ഒരിക്കൽ ഒരു മനുഷ്യനെ, ഒരു അഹ്ലു സുന്നയിൽപ്പെട്ട ഒരു പണ്ഡിതൻ അവർ വിളിച്ചുകൊണ്ട് അവരുടെ മതത്തിലേക്ക്, മാത്തനീയ മതത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു, ജീവനോടുകൂടി മനുഷ്യന്റെ മാംസം പുരിയാന്ന് പറഞ്ഞു, മാംസം ചീർന്നെടുക്കാന്ന് പറഞ്ഞു. ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ മാംസത്തിൽ നിന്ന് ഷഹാദത്ത് കലീമ, അതിന്റെ ശബ്ദം പുറപ്പെടുമായിരുന്നു. പ്രതിദിന നാവർത്തിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇവരെ സംബന്ധിച്ച് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന അലിയ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കണം. അലിയാണ് അള്ളാഹിന്റെ റസൂൽ എന്ന് പ്രഖ്യാപിക്കണം. അപ്പൊ അദ്ദേഹത്തിന് സംബന്ധിച്ചില്ല അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന്. അദ്ദേഹത്തിന് നാവ് അവർ അരിഞ്ഞു. എന്നിട്ട് അവർ അദ്ദേഹത്തിന്റെ ശരീരം അത് ചീർന്നെടുക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കലിമത്തു ഷഹാദ, അതിന്റെ ശബ്ദം പുറപ്പെട്ടതായി ചരിത്രത്തിൽ ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് കറാമത്താണ്? അതിനൊരിക്കലും എന്തുണ്ടാവില്ല, ഒരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാരണം അതിന്റെ പിന്നിലുണ്ടാവില്ല, അത് കറാമത്താണ്. ഇത് പരിപൂർണമായി കറാമത്താണ്. ഇനി എത്രണ്ണം ഞാൻ പറഞ്ഞു, മൂന്നെണ്ണം പറഞ്ഞില്ലേ, നാലാമത്തെ. അത് ഈ പറഞ്ഞതിന്റെ ഉള്ളിൽപ്പെട്ടതാണ് സിഹറിനെ നിഷ്ഫലമാക്കാൻ കഴിയും, ഇല്ലാതെയാക്കാൻ കഴിയും. എന്നാൽ കറാമത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പൊ തന്റെ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിഹറിനെ ഇല്ലാതാക്കാൻ ചെയ്യുക, അല്ലെങ്കിൽ സിഹർ ചെയ്ത വസ്തുക്കൾ കത്തിച്ചു കളയുക, സിഹർ ഇല്ലാതെയാകും. എന്നാൽ കറാമത്തിനെ അങ്ങനെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല. ഇത് ഈ നാലു കാര്യങ്ങൾ എന്താണ്? സിഹറും കറാമത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം ഇത് വെച്ച് നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മരണം വരെ നമുക്ക് വലിയൊരു വേർതിരിവാണ് സിഹർ എന്താണ്, കറാമത്ത് എന്താണ്. കാരണം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കറാമത്ത് എന്ന പേരിൽ വഞ്ചിക്കപ്പെടുന്നത് സിഹർ കണ്ടിട്ടാണ്. പ്രത്യേകിച്ച് ചാവക്കാട് സ്ഥലത്ത് എന്റെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ ഇവിടെ ചികിത്സക്ക് വേണ്ടി വന്നത്, അതുകൊണ്ട് ഞാൻ ചാവക്കാട് പ്രത്യേകം എടുത്തു പറയുന്നു. ഇവിടെ ഒരുത്തരുണ്ട് പറയാം, കേരളത്തിൽ തന്നെ അയാൾ പ്രശസ്തനാണെന്ന് പറയാം, അല്ല ഞാൻ അയാളെ പേരൊന്നും എനിക്കറിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് സിഹറിന്റെ വിഷയത്തിൽ വളരെ അറിവുള്ള വ്യക്തിയാണ്, അയാൾ കുറെ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ സിഹറാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അല്ലാതെ ഒരിക്കലും കറാമത്തല്ല. അയാളെ പേരിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ പറയാതിരിക്കാൻ നല്ലേ, കാരണം പിന്നെ അവിടുക്കാരാണ് പോകാൻ സാധ്യത. പണ്ട് ഞാൻ ഒരിക്കലും കേട്ടിരുന്നു ജാറങ്ങളെ കുറിച്ചിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് ഒരാൾ പ്രസംഗിച്ച വോഹാഞ്ചേരി കടുക്ക ഒരു സ്ഥലത്ത്, ഒരാൾ ചെപ്പിടുന്ന ആൾക്ക് വന്നിട്ട് പറഞ്ഞിട്ടെ, നിങ്ങൾ അപ്പ അതിന്റെ ജാറത്തിലൊക്കെ ഞാൻ പോയിട്ട് മൂന്നാമത് പറഞ്ഞു ജാറ, അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി, അവിടെ ആ സ്ഥലം പറഞ്ഞു. അപ്പൊ അതേപോലെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് കേട്ട് ഞാൻ അവിടെ വരും. ശരി, അപ്പോ സിഹറിനെ സംബന്ധിച്ച് സിഹറും കറാമത്തും തമ്മിൽ വേർതിരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അതുകൊണ്ടാണ് ആളുകളിൽ ബഹുഭൂരിപക്ഷവും സിഹറിലേക്ക് എത്തിപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇനി സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ? ചില ആൾക്കാർക്ക് ഇപ്പോൾ സംശയമുള്ള കാര്യമാണ്, സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ, സിഹറിന് വല്ല ഫലം ഉണ്ടാക്കാൻ സാധിക്കും, എത്ര വരെ സാധിക്കും, പല ആളുകൾക്കും സംശയമുള്ള കാര്യമാണ്, പല ആൾക്കാർ വെല്ലുവിളിക്കലാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ എന്നൊന്ന് സിഹർ ചെയ്ത് കാണിക്കും. സഹോദര, സിഹർ ചെയ്യാന്ന് പറഞ്ഞ കുഫറാണ്, ഞാൻ കാഫിറായിട്ട് നിന്നെ മുമ്പിലാക്കാൻ പറ്റും, ഒരിക്കലുമില്ല. അപ്പോ സിഹറിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉലമാക്കൾ അവർ ചില ആയത്തിൽ നിന്നും ചില ഹദീസുകളിൽ നിന്നും സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതിൽ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില തെളിവുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ പഠിക്കാം. അതിൽ ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ ബഖറയിലുള്ള 102 ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ പറഞ്ഞു, വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന നാസ സിഹറ, ولكن الشياطين كفروا يعلمون الناس السحر. ഈ ആയത്തിൽ രണ്ട് രൂപത്തിൽ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന തെളിവുണ്ട്. ഒന്നാമത്തെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു യുഅല്ലിമൂന നാസ സിഹർ. ഈ ആയത്തിന്റെ അർത്ഥം പിശാചുക്കളാണ് കാഫിറുകളായത്. എങ്ങനെ യുഅല്ലിമൂന നാസ സിഹർ? സിഹർ പഠിപ്പിക്കുന്നതിലൂടെ പിശാചുക്കൾ കാഫിറായിരിക്കുന്നു എന്നാണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. സുലൈമാൻ നബി അല്ല കാഫിറായത്, മറിച്ച് പിശാചുക്കളാണ് സിഹർ പഠിപ്പിക്കുന്നതിലൂടെ കാഫിറായത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നിന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമില്ലാത്ത ഒരു കാര്യത്തെ, ഒരു കാര്യം നിനക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഭൂമിയിൽ നിലനിൽപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഫലം ഉണ്ടാകും, അതാണ് പഠനം. ഇങ്ങനെ ഒരു ഫലമുണ്ടാക്കുന്ന കാര്യമായി യാഥാർത്ഥ്യമുണ്ടാക്കുന്ന ഭൂമിയിൽ സ്വാധീനമുള്ള, ഭൂമിയിൽ എന്താ പറയുക, അസ്തിത്വമുള്ള ഒരു കാര്യത്തിന് മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുള്ളൂ. പിശാചിക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. ഒരു സ്വാധീനമില്ലാത്ത കാര്യം എങ്ങനെയാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് ഇമാം അല്ലെങ്കിൽ അൽ ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്തതായിരുന്നു സിഹറെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേവലം തോന്നലായ ഒരു സംഭവം, കേവലം തോന്നലായ ഒരു വിഷയത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കാഫിറാവുക? ഒരു തോന്നലായ കാര്യം, യാതൊരു വിധ സ്വാധീനവും ഉണ്ടാക്കാത്ത ഒരു കാര്യം, അത് പഠിപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്തതിന്റെ പേരിൽ ഒരാൾ എങ്ങനെയാണ് കാഫിറാവുക എന്ന് പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് രണ്ടിനും എന്ത് കിട്ടി? സിഹറിന് സ്വാധീനമുണ്ട് എന്ന് കിട്ടി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈന അൽമർഇ വസൗജി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപ്പെടുത്താൻ സാധിക്കുന്ന വിജ്ഞാനം സിഹറിലൂടെ അവർ പഠിച്ചെടുത്തു. അതിനെന്ത് കിട്ടി? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപ്പെടുത്തൽ ഉണ്ടാക്കാൻ സിഹറിന് സാധിക്കുമെന്ന് മനസ്സിലായി. സിഹർ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപ്പെടുത്തൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞ മറ്റൊരായത്താണ്. മൂന്നാമത്തേത്, ആ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വയതഅല്ലമൂന മാ യദുർഹും വലാ യൻഫഉഹും. ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, അവർക്ക് ഉപകാരമുണ്ടാക്കാത്ത കാര്യമാണ് അവർ പഠിച്ചെടുത്തത്. എന്ത് കിട്ടി? സിഹറിന് ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. യാതൊരു സ്വാധീനവും ഇല്ലാത്ത, കേവലം തോന്നലല്ല സിഹർ എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൽ മൂന്നോ നാലോ രൂപത്തിൽ സൂറത്തുൽ ബഖറയിലെ 102 ആയത്ത് സിഹർ എന്ന പേരിലാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഈ ആയത്തിൽ മൂന്നോ നാലോ രൂപത്തിൽ എന്തുണ്ട്? സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതിനുള്ള തെളിവുണ്ട്. അതുപോലെ തന്നെ സിഹറിന്റെ യാഥാർത്ഥ്യം അത് വ്യക്തമായി തെളിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്താണ്, സൂറത്തു അൽ ഫലഖ്. സൂറത്തു അൽ ഫലഖ്. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിൽ സൂറത്തിൽ പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ലോകങ്ങളുടെ ഫലഖിന്റെ, പ്രപഞ്ചത്തിന്റെ, ലോകത്തിന്റെ റബ്ബായ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ ഇസ്തിആദത്ത് നടത്തുന്നു. മിൻ ഷർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഷർറിൽ നിന്ന്. ആയത്തിന് എന്നാണ് അർത്ഥം പറയേണ്ടത്? സൃഷ്ടിച്ച ഷർറിൽ നിന്നാണോ, അവൻ സൃഷ്ടിച്ച ഷർറിൽ നിന്ന് എന്നാണോ, അതല്ല അവൻ സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്നാണ് എന്നാണോ, അവൻ സൃഷ്ടിച്ചവയുടെ ഷറിൽ നിന്ന് എന്നാണോ, അതല്ല അവൻ സൃഷ്ടിച്ചതിന്റെ, അവൻ സൃഷ്ടിച്ച ഷറിൽ നിന്ന് എന്നാണോ, സൃഷ്ടിച്ചവയുടെ ഷറിൽ നിന്ന്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു തആല ഷറ് സൃഷ്ടിക്കുകയില്ലേ? അഖീദാപരമായ ചോദ്യം, വിശ്വാസപരമായ ചോദ്യം, അല്ലാഹു ഷറ് സൃഷ്ടിക്കുമോ ഇല്ലേ? അത് ഇതിലൊക്കെയുള്ള ഷറ് എന്ന് പറഞ്ഞത്, ഈ സൃഷ്ടിച്ചവയിൽ ഷറുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാന തആല പറയുന്നു. ഞാൻ അള്ളാഹു സുബ്ഹാന തആല ശരീരം സൃഷ്ടിക്കുകയില്ല, അവന് പരിപൂർണമായി അവന്റെ സൃഷ്ടിപ്പുകളിൽ ഒന്നിലും തന്നെ എന്തില്ല, ശരീരമില്ല. എന്നാൽ അവൻ സൃഷ്ടിച്ചതിൽ ചില ഭാഗങ്ങളിൽ ശരീരം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഷെയ്ത്താൻ, ഷെയ്ത്താൻ വരെ പരിപൂർണമായി ശരീരമല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഷെയ്ത്താനെ കൊണ്ട് കിട്ടുന്ന 12 അതിൽ കൂടുതലോ ആയ ഉപകാരങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തേക്കാണ്. അദ്ദേഹം എന്ന പുസ്തകത്തിൽ ഷെയ്ത്താനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ 12 എന്റെ ഓർമ്മ. അതിലൊന്നെന്താണ്? ഇസ്തിഗ്ഫാർ നടത്താൻ സാധിക്കുക. ഷെയ്ത്താനാണ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇസ്തിഗ്ഫാർ എന്നതാകട്ടെ വളരെ മഹത്തരമായ ഒരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ ആഗ്രഹിക്കുന്ന മഹത്തരമായ ഇബാദത്താണ് ഇസ്തിഗ്ഫാർ. ഷെയ്ത്താനെ കൊണ്ടാണ് അത് കിട്ടുന്നത്. എന്നാൽ ഷെയ്ത്താൻ കാരണമാണ്, ഷെയ്ത്താൻ അതിന് കാരണമാകുന്നുണ്ട്. ഷെയ്ത്താനെ കൊണ്ടാണ് എന്നല്ല, ഷെയ്ത്താൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് ഒന്നും പരിപൂർണമായ ശരല്ല, മറിച്ച് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് അത് ശരുണ്ടാകുമെന്നല്ലാതെ അത് പരിപൂർണമായി ശരല്ല. മാത്രമല്ല ശരുള്ള ഉണ്ട് എന്നതുകൊണ്ടാണ് ഖൈറിന്റെ മേന്മ മനസ്സിലാകുന്നത്. വെളിച്ചത്തിന്റെ മേന്മ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ ഒരു ദിവസം മുഴുവൻ ഇരുട്ടിലിടണം, അപ്പോഴാണ് നിങ്ങൾക്ക് വെളിച്ചത്തിന്റെ വില എന്താണ് മനസ്സിലാവുന്നത്. ഇരുട്ടിന്റെ ആവശ്യം മനസ്സിലാകണമെങ്കിലോ നല്ല 100 volt ബൾബിൽ നിങ്ങളെ കിടക്കാൻ ഉറങ്ങാൻ വിടണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഇരുട്ടിന്റെ ആവശ്യം മനസ്സിലാവും. ഉറങ്ങണമെങ്കിൽ എന്ത് വേണ്ടി വരും? ലൈറ്റ് കഠിനമായി കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. പരിപൂർണമായത് മാത്രമല്ല മറ്റു പലതും ഇരുട്ടിന് ഉപകാരങ്ങളുണ്ട് എന്ന് നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശരി, അപ്പൊ നോക്ക് ഈ ആയത്ത് നോക്കൂ നിങ്ങൾ. ലോകത്തെ സൃഷ്ടിച്ച റബ്ബിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടും, ലോകത്തെ സൃഷ്ടിച്ച റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ഷർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ശരി, ഈ ഒരൊറ്റ വാക്കിലൂടെ എന്ത് കഴിഞ്ഞു? ഷറായി ലോകത്ത് നിങ്ങളെ ബാധിക്കാനിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞു? ഇസ്തിആദത്ത് നടത്തി കഴിഞ്ഞു, അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു കഴിഞ്ഞു, എല്ലാത്തിനും ഇനിയൊന്നും ബാക്കിയില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലുള്ള ചില ഗൗരവമേറിയ വളരെ ഷെറിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ ഷെറ് എന്ന് പറയാവുന്ന ചില ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞു. ഉദാഹരണത്തിന് അള്ളാഹു പറഞ്ഞു, വമിൻ ഷെറി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി അതിന്റെ ഇരുട്ടിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. രാത്രി അതിന്റെ ഇരുട്ട് മയങ്ങുന്ന സന്ദർഭത്തിൽ നിന്ന്, അതിന്റെ ശരറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചോദിക്കാം. യഥാർത്ഥത്തിൽ ഈ ചോദ്യം എന്ത് ചെയ്യും? ആദ്യത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഷെറുകളിൽ ഏറ്റവും ഗൗരവമുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയാം. അതിലൊന്ന് അള്ളാഹു എടുത്തു പറഞ്ഞു. രണ്ടാമത്തേത് വമിൻ ഷർരി അന്നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ശരറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് നമ്മൾ ചോദിക്കാൻ. കെട്ടുകളിൽ ഊതുന്നവരുടെ ശരറ്, എന്താണ് ഈ കെട്ടുകളിൽ ഊതുന്നവർ? ഇമാം മുജാഹിദ്, അതുപോലെ തന്നെ അക്രിമ, ഇങ്ങനെ പല പണ്ഡിതന്മാരും, മുജാഹിദ്, അക്രിമ, ഹസൻ, ഖതാദ, ദഹാക്, ഇങ്ങനെ താബിഈ പണ്ഡിതന്മാരിൽ മുഫസ്സിറുകളിൽ എല്ലാവരും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവരൊക്കെ ഇതിന് തഫ്സീർ പറഞ്ഞത്, വിശദീകരണം പറഞ്ഞത് കെട്ടുകളിൽ ഊതുന്നവർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. എന്നർത്ഥം സിഹർ ചെയ്യുന്ന ആണുങ്ങളിൽ ഉൾപ്പെടില്ല എന്നല്ല, മറിച്ച് സിഹർ ബഹുവിലൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളായിരുന്നു. സാഹരന്മാർക്ക് കൂടുതലും കാണാരേ പെണ്ണുങ്ങളെയാണ്, പറഞ്ഞിട്ട് പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ ജാറത്തിന്റെ ചുറ്റുവട്ടത്തിൻ്റെ, അവരാണ് കൂടുതൽ ഇതിലേക്ക് പോവുക. അപ്പോൾ സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ശരി, കെട്ടുകളിൽ ഊതുന്നവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ, കേവലം തോന്നൽ മാത്രമാണ് അത് എങ്കിൽ, എന്തിനാണ് പിന്നെ അതിന്റെ ഷറിൽ നിന്ന് നമ്മളെല്ലാ നമസ്കാര ശേഷവും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അതിൽ നിന്ന് ശരണം തേടുന്നത്? എന്താണ് അതിലുള്ള ബുദ്ധി? എന്താ അതിലുള്ള യുക്തി? ഒരു യുക്തി ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹരന്മാർക്ക് ശറിൽ നിന്ന് ശരണം തേടാൻ പറഞ്ഞു എന്നത് സിഹറിന് സ്വാധീനമുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ്. ശരി, ഇതുപോലെ മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട്. സ്നേഹത്തെ ആരോഗ്യ തെളിവ് നിർത്താം. ഇൻഷാല്ലാ കുറച്ചു നേരം കൂടി ആരോഗ്യ ഞാൻ സംസാരിക്കുന്നത് നസർ മദനി ഉണ്ട്, അത് ഇൻഷാല്ലാ സംസാരിക്കും. നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരാം. നമുക്കിത് സിഹറിന് യാഥാർത്ഥ്യം തെളിവുകൾ മാത്രം പറയാം, അത് വേണം അവസാനിപ്പിക്കാം. അതുപോലെ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള തെളിവുകളിൽ പെട്ടതാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുള്ള സാഹരന്മാർ. അവരെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സഹറു അയുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകളെ അവർ സിഹറിലാക്കി. സിദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇദാ ഹിബാലുഹും വഅസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്റിഹിം അന്നഹാ തസ്അ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവരുടെ സിഹർ കാരണത്താൽ ആ വടികളും അതുപോലെ തന്നെ കയറുകളും അത് പാമ്പിനെ പോലെ ഏഴുന്നതായി അവർക്ക് അദ്ദേഹത്തിന് തോന്നി എന്ന് ആര് പറയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. രഞ്ഞുപോവാ, അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയതായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പൊ ഈ ആയത്തിന് വിശദീകരണം പറഞ്ഞപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്? പല ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, എന്താ അവിടെ സംഭവിച്ചത്? എന്താ മൂസാ നബിയുടെ സഹോദരന്മാർ ചെയ്തത്? ഫിർഔന്റെ സഹോദരന്മാർ എന്താ ചെയ്തത്? ഇബ്നു ഖയ്യിം പറഞ്ഞത് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നല്ലെങ്കിൽ അവരെന്ത് ചെയ്തു? പാമ്പിന്റെ രൂപത്തിലുള്ള വടിയും കയറോടെ കൊണ്ടിട്ടു, എന്നിട്ട് പിശാചിക്കൾ വന്ന് അത് പാമ്പിന്റെ രൂപത്തിൽ, പാമ്പ് ചലിക്കുന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു? അതിനെ ഇളക്കി. പിശാചിക്കൾ അതിനെ ഇളക്കുകയാണ് ചെയ്തത്. പിശാചിക്കൾ അതിനെ ഇളക്കുകയാണ് ചെയ്തത്. വേറെ ചില രണ്ടാമത്തെ വിശദീകരണം ഒന്നല്ലെങ്കിൽ അതാണ് എന്ന് പറഞ്ഞാൽ പിശാചിക്കൾ അതിനെ വന്നിട്ട് ഇളക്കി. പക്ഷെ അവിടെ പിശാചിനെ ആരും കാണുന്നില്ല. അപ്പൊ പാമ്പ് ചലിക്കുന്നതായി ആളുകൾക്ക് തോന്നി. മൂസാ നബി വരെ പേടിച്ചു എന്നാണ്. രണ്ടാമത്തെ വിശദീകരണം ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, അതല്ലെങ്കിൽ അവർ അവരുടെ കണ്ണുകളെ സിഹറിലാക്കി, കണ്ണുകെട്ടുണ്ടാക്കി. നമ്മളെ മാജിഷ്യന്മാരൊക്കെ ചെയ്യുന്നില്ലേ, ഒരാളങ്ങ് അറക്കും, രണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കും, അതല്ലെങ്കിൽ പിന്നെ ഒരാളെ കട്ടിലുമ്പോ കിടത്തും. ഞാൻ എന്റെ ചെറുപ്പത്തിൽ അറിയാതെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കിടന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ട്, എന്ത്? കട്ടിലടിയിൽ നിന്ന് പോകുന്നില്ല, കട്ടിലടുത്തന്നെയുണ്ട്. പക്ഷെ ആളുകൾക്ക് കാണുമ്പോ എന്താ തോന്നുന്നത്? അത് കട്ടിലവിടെ ഇല്ലാണ്. എന്താ സംഭവിക്കുന്നത്? കട്ടിൽ ചെയ്താൻ കൊണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം കട്ടിൽ വരാൻ ഞാൻ കിടക്കണം. ഞാൻ ചെറുപ്പത്തിൽ അതിന് എനിക്കറിയാത്ത കാലഘട്ടമായിരുന്നു, അതിന് പോയി ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കട്ടിലവിടെ നിന്ന് പോയിട്ടില്ല, പിന്നെ എന്താണ് എന്ത് സംഭവിക്കുന്നത്? അവരുടെ കണ്ണുകൾ ശിഹറിലാവുക, കൺകെട്ടി എന്ന് പറയും. ഷെയ്ത്താൻ അവരുടെ കണ്ണുകൾക്ക് ഇല്ലാത്തത് തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൂടുതൽ, രണ്ടാമത്തെ വിശദീകരണമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കാരണം വസഹറു അയുനന്നാസ്, അവർ ജനങ്ങളുടെ കണ്ണുകളെ ഇരുട്ടിലാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ നിന്ന് കൂടുതൽ സാധ്യത കാണുന്ന അതിനാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവിടെ സിഹറിന് സ്വാധീനമുണ്ട്. അതിന് ഒരു പ്രവാചകൻ മുഹമ്മദ് മൂസാ നബിയാണ് പേടിക്കുന്നത്. ഒരു സ്വാധീനമില്ലാത്ത കേവലം തോന്നലാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? മൂസാ നബിക്ക് അത് മനസ്സിലായില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഇക്കലല്ല. അപ്പോൾ സിഹറിന് സ്വാധീനമുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ആയത്ത്. റാജിയെ പോലെയുള്ള തഫ്സീർ റാജിയൊക്കെ എഴുതിയ ഫഖറുദ്ദീൻ അർറാദി, അവരെ പോലുള്ള ആളുകൾ കൊണ്ടുപിടിച്ചിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ച് കോളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ പറഞ്ഞു, സാഹരന്മാർ രാവിലെ വന്നിട്ട് എന്ത് ചെയ്തു? ആൾക്കാരൊക്കെ എത്തുന്നതിന്റെ മുന്നേ തന്നെ വടിയും കയറും ഒക്കെ ഇടുന്നതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് രാസപദാർത്ഥങ്ങൾ വെച്ചു. എന്നിട്ട് മൂസാ നബി വന്ന സമയത്ത് മൂസാ നബി അറിയാത്ത രൂപത്തിൽ അവരെന്ത് ചെയ്തു? അതിലേക്ക് ഒരു തീന്റെ ഒരു തീപ്പൊരി അതിലേക്ക് ആ രാസപദാർത്ഥങ്ങളിൽ അവരെന്ത് ചെയ്ത് ഇട്ടുകളഞ്ഞു. അപ്പോൾ മൂസാനബിക്ക് എന്ത് ചെയ്ത് ഈ രാസപദാർത്ഥം കത്തിയപ്പോ അടിയിൽ കത്തിയപ്പോ ഇതിങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പൊ അവർക്ക് തോന്നി ഇത് പാമ്പ് ഇളകുന്നത് പോലെയാണ് എന്ന് അവർക്ക് തോന്നുകയാണ് ഉണ്ടായത് എന്ന് റാസിയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അതിന് ശക്തമായ മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതായിരുന്നു അവർ ചെയ്തതെങ്കിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് ഫിറാവിന് വെറുതെ സാഹിറന്മാരെ വിളിച്ചെത്തിയത്? അതിന് വേറെ രസതന്ത്രജ്ഞന്മാരെയല്ലേ വിളിച്ചു വരുത്തണ്ട, സാഹിറന്മാരെ വിളിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഫിറാവിന് വിളിച്ചു വരുത്തിയതിന് അപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി കൊടുത്ത മുഅ്ജിസത്തോ എനിക്ക് എന്താ മുഅ്ജിസത്തുള്ളത്? മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതുള്ളൂ? പേടിക്കാതെ അങ്ങോട്ട് ചെല്ലുക, അവിടെ പോയി ബക്കറ്റ് വെള്ളം അങ്ങോട്ട് വെച്ചാൽ മതി, തീ കെടുത്തി കളഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അവിടെ അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവരുടെ സിഹറിന് അങ്ങനെ പൊളിക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ വലിയൊരു സിഹറ് അതിനേക്കാൾ വലിയൊരു മുഅ്ജിസത്ത്, അതിനേക്കാൾ വലിയൊരു ദൃഷ്ടാന്തമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാം കൊടുത്തത്. ഒരു രാസപദാർത്ഥം വെക്കലാണെങ്കിൽ പിന്നെ മാത്രമല്ല സാഹരന്മാർ ഇങ്ങനെ തട്ടിപ്പ് ചെയ്യായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഫിറാവ് അവർക്ക് അവരോട് പറയണം, നിങ്ങളെങ്ങാനും ഇതിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വലിയ പദവിയുണ്ട് എന്നാണ്. സാധാ തട്ടിപ്പ് പണി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജപദവി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് വന്നിട്ട് അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അർത്ഥമുണ്ടോ? ഒരു അർത്ഥവും ഇല്ല. അപ്പൊ സാഹരന്മാർക്ക് അവർക്ക് മാത്രം കഴിയുന്ന സാധനം കൊണ്ട് അവർ വന്നു എന്നത് കൊണ്ടാണ് ഇപ്പോൾ ബഹുമാന്റെ. അപ്പൊ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള മറ്റൊരു തെളിവാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ ആയത്ത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള മറ്റൊരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നും, പക്ഷേ നബി ചെയ്തിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ഭാര്യമാരുടെ അടുക്കൽ ചെന്നിട്ടുണ്ട് എന്ന് നബി ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ നബി ചെന്നിട്ടുണ്ടാവില്ല. എനിക്ക് സിഹർ ബാധിക്കുകയുണ്ടായി, എനിക്ക് വലിയ പ്രയാസമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഹദീസിൽ കാണാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ആയിഷ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിരുന്ന വിഷയത്തിൽ എനിക്ക് അവൻ ഉത്തരം നൽകിയിരിക്കുന്നു. എന്ത് മനസ്സിലായി? എനിക്ക് ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. മാത്രമല്ല ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആമാ ഖദ് ശഫാനി അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ശിഫാ തന്നിരിക്കുന്നു. ശിഫ എന്ന് പറഞ്ഞ അറബിയിൽ അർത്ഥം, എന്റെ മലയാളത്തിൽ അർത്ഥം എന്താ? രോഗ ശമനം. ശിഫാ എന്ന പദം ഒരു രോഗം വന്ന് ഒരു ബുദ്ധിമുട്ട് വന്ന് അത് പൂർണ്ണമായി മാറിയാലല്ലാതെ അറബിയിൽ പ്രയോഗിക്കൂല, അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കുള്ളൂ. അതിനെന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടായിട്ടുണ്ട്, നബിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും നബിക്ക് സിഹർ ബാധിച്ചതിനെ ഹദീസ് നിഷേധിക്കാനുള്ള കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൗതികമായൊരു അഭൗതികമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ സംഭവിക്കാത്ത, എന്താ പറയാ, ഒരിക്കലും ഒരു നബിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യം എന്നാണ് അവർ ധരിക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞ സിഹർ എന്നത് കേവലം ഒരു ഭൗതികമായ കാര്യമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ഇല്ലാതെയാക്കുന്ന ഒന്നും തന്നെയില്ല. നമ്മൾ പലപ്പോഴും ഉദാഹരണം പറഞ്ഞെന്താ, കത്തിയോടൊരാൾ കുത്തിയ മരിക്കൂലേ, അതേപോലെ തന്നെ സിഹറും. പണ്ട് പല ആളുകളും പറയും സിഹർ, പിന്നെ എന്താ പറയാ, സിഹർ നിഷേധിച്ചിരുന്ന ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് നിലകൾ പറയുന്നു? ആ യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അത് മുഅ്മിനീങ്ങൾക്ക് ബാധിക്കോ? അപ്പൊ നമ്മളൊരു തക്കുള്ള മുഅ്മിനെ ബാധിക്കൂല. അപ്പൊ പിന്നെ മുഹമ്മദ് നബി മുഅ്മിനല്ലേ? മുഹമ്മദ് നബിക്ക് തക്കുവയില്ലേ? അപ്പൊ നമ്മളിങ്ങനെ വായം പിടിച്ചിരിക്കും. അങ്ങനെയല്ല സഹോദര, കത്തിയോട് കുത്തി കഴിഞ്ഞാൽ മനുഷ്യന് എന്ത് സംഭവിക്കും? അവൻ ചിലപ്പോ അവളെ ഉദ്ദേശിച്ചാൽ മരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോ അവന് വേറെ മുറിവുണ്ടാവും. അതുപോലെ തന്നെയാണ് സിഹറും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫലിക്കില്ലെങ്കിൽ ഫലിക്കൂല. പല ആളുകളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്താണ് തെളിവ് പിടിക്കല്. ആയത്ത് സിഹറിനുള്ള അവർക്ക് പിന്നെ സിഹർ കൊണ്ട് ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല, ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ. അപ്പൊ പല ആൾക്കാരും ധരിച്ചെന്താണ്, ഏയ് സിഹർ അങ്ങനെ എപ്പോഴും സാധിക്കുന്നില്ല, അത് അള്ളാഹ് അനുവദിച്ചാണ്, അള്ളാഹ് അനുവദിക്കില്ലല്ലോ എന്നാണ് ആളുകളുടെ ധാരണ. അങ്ങനെ ഇല്ല ഒരിക്കലും, ഇത് ഭൗതികമായ ഒരു അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമാണ്. ഏതുപോലെ മേഘങ്ങൾ വന്നാൽ മഴ പെയ്യും, അതേപോലെ ഒരു നിയമമാണ്. വെള്ളം കുടിച്ചാൽ ദാഹം തീരും, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും. ഇതുപോലെ ഒരു നിയമം മാത്രമാണ് സിഹർ ബാധിക്കാനുള്ളത്. അത് അള്ളാഹു ഉദ്ദേശിച്ച ബാധിക്കും, അള്ളാഹു ഉദ്ദേശിച്ചില്ലേ ബാധിക്കൂല. ഇത്രയേ ഉള്ളത്. അതിന് ചില പ്രിക്കോഷൻസ് ഉണ്ട്, അതിന് ചില പ്രതിരോധ നടപടികളുണ്ട്, ചില വഴികളുണ്ട്. അത് സ്വീകരിച്ചാൽ ബാധിക്കൂല. ഇനി ചില പ്രതിരോധ നടപടി സ്വീകരിച്ച് ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ചിലപ്പോൾ ബാധിക്കുകയും ചെയ്യും. അതിനെന്താ തെളിവ്? ഉദാഹരണത്തിന് ഞാൻ പറയാം, എനിക്ക് പനി വന്നു, അല്ലെങ്കിൽ ഞാൻ വേണ്ട വേറെ കാണുന്നില്ല, രണ്ട് മനുഷ്യന്മാർക്ക് പനി വന്നു, നല്ല മോശം കാര്യങ്ങൾ നമ്മളിലേക്ക് ചേർത്ത് പറയാൻ, രണ്ട് മനുഷ്യന്മാർക്ക് പനി വന്നു, ഒരാള് മുഹമ്മദ്, വേറൊരാള് അബ്ദുള്ള. മുഹമ്മദിന് വന്ന പനിയും അബ്ദുള്ളക്ക് വന്ന പനിയും ഒരേ പനിയാണ്, ഒരേ ഗ്രൂപ്പ് പനി, ഒരേ വൈറസാണ് അവരെ ശരീരത്തിൽ കയറിയിട്ടുള്ളത്. രണ്ടുപേരും പോയി കാണിച്ചത് ഗോപാലൻ ഡോക്ടർ തന്നെയാണ്. പക്ഷേ ഡോക്ടർ കൊടുത്ത മരുന്ന് ഒന്നേ, ഒരേ ഡോസ് പാരസെറ്റമോൾ 500 ആണെങ്കിൽ 500, അത് രാവിലെയും വൈകുന്നേരം കേൾക്കണം. മുഹമ്മദിന് രോഗം മാറി, അബ്ദുള്ളക്ക് ഇപ്പൊ രോഗം മാറിക്കൊള്ളുന്നില്ല. എത്ര തവണ സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചാൽ കാരണങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ രോഗങ്ങളുടെ കാര്യത്തിൽ രോഗം മാറണോ? ഉദാഹരണത്തിന് ഡോക്ടർമാർ നഴ്സുമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ രോഗികളുടെ ഇടയിൽ കിടന്ന് എല്ലാ രൂപത്തിലും അവർ പെരുമാറുന്നു. ശരിക്കും രോഗം പെട്ടെന്ന് എപ്പോഴും രോഗം ബാധിക്കുന്ന ആൾക്കാരാണ് നഴ്സുമാരും, ശരിക്കും ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ബാധിച്ചേക്കാം, ചിലപ്പോൾ ബാധിക്കുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, അതേപോലെ തണുപ്പ്, നാട്ടിൽ ഇവിടെ നല്ല മഞ്ഞുണ്ടായി, ചില ആൾക്കാർക്ക് ജലദോഷം, അതേ മഞ്ഞ് അതേ പവർ, അതിനേക്കാൾ കൂടുതൽ പവറിൽ കൊണ്ട മനുഷ്യന് ഒരു ജലദോഷം ഉണ്ടാവില്ല, അയാൾ നല്ല കൂളായി നടന്നുകൊണ്ടാണ്. അപ്പൊ കാരണങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് അതിന്റെ ഫലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് സിഹറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോ സിഹർ ചെയ്തു കഴിഞ്ഞാൽ ഫലിച്ചോളണമെന്നില്ല, ചിലപ്പോ ഫലിച്ചുകൊള്ളാം. ചിലപ്പോ നമ്മൾ പ്രിക്കോഷൻസ് എടുത്താലും ചിലപ്പോ അതിനെതിരായി അത് ഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് എന്തില്ല, പ്രത്യേകിച്ച് അത്ഭുതകരമായ മറ്റൊന്നും അതിൽ ഉള്ളതായി നമ്മൾ ആരും ധരിക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ വിശ്വാസികൾക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഇതിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അതിലൊരു തെളിവാണ്, രണ്ടെണ്ണം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. നബിസ്വല്ലാഹുസ്വലം പറഞ്ഞു, 7 അജുവക്കാരൊക്കെ ഒരാൾ രാവിലെ ഭക്ഷണമായി കഴിച്ചു കഴിഞ്ഞാൽ, രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അന്നേ ദിവസം രാത്രി വരെ ആ ദിവസത്തിൽ അയാൾക്ക് സിഹർ ബാധിക്കുകയില്ല, വിഷം ബാധിക്കുകയില്ല എന്ന് നബിസ്വല്ലാഹുസ്വലം പറഞ്ഞു. അപ്പൊ അതിന് സിഹറുണ്ട്, വിഷമുണ്ട്. വിഷം എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ് കുത്തൽ. പാമ്പ് കുത്തിയ പാമ്പിന്റെ വിഷം ബാധിക്കില്ല എന്ന് നബിസ്വല്ലാഹുസ്വലം പറയാം. സാധാരണ ഭൗതികമായ നിയമം എന്താണ്? പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ വിഷം ബാധിക്കണം എന്നാണ്. അതേപോലെ തന്നെയാണ് സിഹറും. സിഹറും സിഹർ ബാധിക്കയില്ല. അപ്പൊ ഇതെന്ത് മനസ്സിലായി? സിഹറിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു മനസ്സിലായി. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലൻ യദുർഹു ദാലിക യൗം സുമ്മുൻ വലാ സിഹറുൻ, ആ ദിവസം അവന് വിഷമോ സിഹറോ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉപദ്രവം ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉപദ്രവം ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് എന്ത് മനസ്സിലായി? അത് കഴിച്ചിട്ടില്ലെങ്കിൽ സിഹറിന് ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെ ഇജ്മാ, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഈ വിഷയത്തിലുണ്ട്. മുസ്ലിം ഉമ്മത്തിലെ എല്ലാവരും തന്നെ പണ്ഡിതന്മാർ, അഹ്ലു സുന്നയിലെ പണ്ഡിതന്മാരെല്ലാവരും തന്നെ, 4 മദ്ഹബിലെ ഇമാമുമാര്, അത് തന്നെ ഷാഫി മദ്ഹബില് ഇമാം നബിയൊക്കെ പറയുന്നത് കാണാം, അബൂ ജാഫർ എന്ന് പറയുന്ന ഒരു, അതിന്റെ പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തെ പോലെയുള്ള ഒരൊറ്റ ആളാണ് ഷാഫി മദ്ഹബിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, സിഹറിന് സ്വാധീനമില്ല എന്ന് നിഷേധിച്ചിട്ടുള്ളൂ. അത്രമാത്രം ഒരാള് ആ പേരിൽ അറിയപ്പെടാൻ മാത്രം എന്തായി സിഹർ സ്വാധീനമുണ്ട് എന്നത് അവർക്കിടയിൽ സ്ഥിരപ്പെട്ട കാര്യമായിരുന്നു. 4 മദ്ഹബിന്റെ ഇമാമാർ ഏതുവരെ? ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ബുദ്ധിയുള്ള എല്ലാവരും, യഹൂദന്മാരും ക്രൈസ്തവന്മാരും, ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും സിഹറിന് സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ ഇജ്മാ ആയിട്ടുണ്ട്. ചില വിദ്യകളല്ലാതെ, വിവരമില്ലാത്ത മറ്റതിരത്തിൽപ്പെട്ട കുറച്ച് ഭക്തന്മാരല്ലാതെ സിഹറിന് നിഷേധിച്ചിട്ടില്ല എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം റാജിക്കൊക്കെ മറുപടി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുബാറക നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.